نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بهمانا بطا ستي بشواسي قلع مهانا يا ഇബ്രാഹിം അലൈഹിസ്സലാം അബുൽ അംബിയ ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ത്യാഗസമ്പൂർണമായ ജീവിതം സ്മരിക്കുന്ന ദിവസങ്ങൾ കൂടിയാണ് ഈയുള്ള ദിവസങ്ങൾ. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ നല്ല വിശേഷണങ്ങൾ, അദ്ദേഹം ചെയ്തിട്ടുള്ള മഹത്തരമായ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ വിശുദ്ധ ഖുർആൻ ധാരാളമായി സംസാരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹീഹായ ഹദീസുകളിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം ധാരാളം പരാമർശിച്ചതായി കാണാൻ സാധിക്കും. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരുപാട് നല്ല വിശേഷണങ്ങൾ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ സുപ്രധാനമായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായി അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പല സന്ദർഭങ്ങളിലായി എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. അതാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഏറ്റവും വലിയ ഗുണം. ഏതൊരു വിശ്വാസിക്കും ഉണ്ടാകേണ്ട ഏറ്റവും സുപ്രധാനമായ ഗുണം അതാണ്. അല്ലാഹു തആല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പല രൂപത്തിൽ പരീക്ഷിച്ചിട്ടുണ്ട്. ഒരുപാട് കൽപ്പനാവിരോധങ്ങൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ കൽപ്പനാവിരോധങ്ങളിലെല്ലാം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ഇഷ്ടപ്രകാരമുള്ള നടപടികൾ ചെയ്തുകൊണ്ട് വിജയിച്ചു. അതാണ് സൂറത്തുൻ നജ്മിൽ അല്ലാഹു തആല പറഞ്ഞത്, വ ഇബ്രാഹിം അല്ലദീ വഫ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറഞ്ഞാൽ വ ഇബ്രാഹിം അല്ലദീ വഫ, കടമകൾ പൂർത്തീകരിച്ച ഇബ്രാഹിം എന്നാണ്. കടമകൾ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് എന്തൊക്കെ കൽപ്പനകളാണോ അല്ലാഹു നടത്തിയിട്ടുള്ളത് അതെല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലാഹു തആല. അതുപോലെ തന്നെ അല്ലാഹു പറഞ്ഞു, അല്ലാഹു തആല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ചില കലിമാറ്റുകൾ കൊണ്ട്, ചില കൽപ്പനാ വിരോധങ്ങൾ കൊണ്ട് അല്ലാഹു പരീക്ഷിച്ചു. അല്ലാഹു പറയുന്നു, ഫഅതമ്മഹുന്ന, ആ കൽപ്പനകളെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പൂർത്തീകരിച്ചിരിക്കുന്നു. അല്ലാഹു തആല ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി ചെയ്തിരിക്കുന്നു, വിരോധിച്ച കാര്യങ്ങൾ പൂർണ്ണമായി വെടിഞ്ഞിരിക്കുന്നു. അതാണ് ഫഅതമ്മഹുന്ന. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അത് കൃത്യമായി നിർവഹിച്ചു എന്ന് അല്ലാഹു തആല തന്നെ സാക്ഷ്യപ്പെടുത്തി. ഇങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ധാരാളമായി പുകഴ്ത്തിക്കൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വ്യത്യസ്തമായ ഗുണങ്ങൾ വിശുദ്ധ ഖുർആൻ പരാമർശിച്ചത് കാണാൻ സാധിക്കും. ഈ കൂട്ടത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നിറവേറ്റിയ ഏറ്റവും സുപ്രധാനമായ കാര്യം, അല്ലാഹു തആല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കൽപ്പിച്ച ഏറ്റവും സുപ്രധാനമായ കാര്യം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നിരവധി വിശേഷണങ്ങളിൽ ഏറ്റവും ഉന്നതമായ ഏറ്റവും ഉത്കൃഷ്ടമായ വിശേഷണം അതെന്തായിരുന്നു? അത് തൗഹീദായിരുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മുവഹ്ഹിദായിരുന്നു എന്നുള്ളതാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഏറ്റവും വലിയ സിഫ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഏറ്റവും വലിയ ഗുണം. അല്ലാഹു തആല അത് വിശുദ്ധ ഖുർആനിൽ പല സന്ദർഭങ്ങളിലായി പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം അദ്ദേഹം തൗഹീദുള്ളവനായിരുന്നു, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ശിർക്കുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം യഹൂദിയോ നസ്രാനിയോ ആയിരുന്നില്ല. വലാക്കിൻ കാന ഹനീഫൻ മുസ്ലിമ വമാ കാന മിനൽ മുശ്രിക്കീൻ. അല്ലാഹു തആല പറഞ്ഞതാണ്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം യഹൂദിയായിരുന്നില്ല, നസ്രാനിയായിരുന്നില്ല, മറിച്ച് വലാക്കിൻ കാന ഹനീഫൻ മുസ്ലിമ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഹനീഫായിരുന്നു. എന്താണ് ഹനീഫ് എന്ന് പറഞ്ഞാൽ, പലപ്പോഴും ഈ പദത്തിന് മലയാള പരിഭാഷ ഹൃജുമാനസൻ എന്ന് പറഞ്ഞത് പലപ്പോഴും പല ആളുകൾക്കും തിരിയാതെ പോയിട്ടുണ്ട്. എന്താണ് ഹൃജുമാനസൻ എന്നൊക്കെ പറഞ്ഞാൽ, ശുദ്ധഹൃദയൻ എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഹനീഫായിരുന്നു. ഹനീഫ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, മായിലൻ അനി ശിർക്കി ഇല തൗഹീദ്, ശിർക്കിൽ നിന്ന് പൂർണമായി മാറി തൗഹീദിലേക്ക് സഞ്ചരിച്ചവൻ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മുവഹ്ഹിദായിരുന്നു, തൗഹീദിൽ ഉറച്ചവനായിരുന്നു എന്ന കാര്യമാണ് ഹനീഫ് എന്ന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിശേഷണത്തിലുള്ളത്. ഹനീഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മുവഹ്ഹിദായിരുന്നു എന്നാണ്. മുഖബിലൻ അലല്ലാഹ്, അബ്ദുറഹ്മാൻ അസ്സഅദി റഹിമഹുള്ള പറഞ്ഞത് കാണാം, ഹനീഫൻ എന്ന പദത്തെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ മുഫസ്സിർ ഇമാം സഅദി റഹിമഹുള്ള പറഞ്ഞു, മുഖബിലൻ അലല്ലാഹ്, അല്ലാഹുവിലേക്ക് തിരിഞ്ഞവൻ, അല്ലാഹുവിലേക്ക് വ്യാപൃതനായവൻ. മുഅരിളൻ അമ്മാ സിവ, അല്ലാഹു അല്ലാത്ത മറ്റു ആരാധ്യന്മാരിൽ നിന്ന് പൂർണമായി മാറി നിൽക്കുന്നവൻ. ഖായിമം ബിത്തൗഹീദ്, തൗഹീദ് നടപ്പിലാക്കിയവൻ. ഹനീഫ് എന്ന പദത്തിന്റെ വിശദീകരണം എന്താണ്, അള്ളാഹുവിലേക്ക് തിരിഞ്ഞവൻ, അള്ളാഹു അല്ലാത്ത മറ്റു സൃഷ്ടികളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവൻ, മറ്റു ആരാധ്യന്മാരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവൻ. ഖായിമം ബിത്തൗഹീദ്, തൗഹീദിനെ നടപ്പിലാക്കിയവൻ. താരികൻ ലിശ്ശിർക്കി വത്തൻദീദ്, ശിർക്കിലിനെ പൂർണമായി വെടിഞ്ഞവൻ, അള്ളാഹുവിനെ തുല്യനാക്കുന്ന കാര്യത്തിൽ നിന്ന് പൂർണമായി വിട്ടു നിൽക്കുന്നവൻ എന്നൊക്കെയാണ് ഹനീഫ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ അർത്ഥത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഹനീഫായിരുന്നു എന്ന് പറഞ്ഞാൽ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പൂർണമായൊരു മുവഹ്ഹിദായിരുന്നു, തൗഹീദുള്ളയാളായിരുന്നു എന്നർത്ഥം. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം മുശ്രിക്കുടെ കൂട്ടത്തിലായിരുന്നില്ല, ശിർക്ക് ചെയ്യുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അല്ലാഹു തആല എത്ര തവണയാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഹനീഫായിരുന്നു എന്ന കാര്യം തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്തിനെ പിന്തുടരണമെന്ന് പറയുന്നിടത്തൊക്കെ അല്ലാഹു തആല പല സന്ദർഭങ്ങളിലായി പറഞ്ഞത് ഹനീഫൻ എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. ഹനീഫ് എന്ന് പറഞ്ഞാൽ ശിർക്കുമായി യാതൊരു ബന്ധവും ഇല്ലാത്തത്, പൂർണമായി ഹനഫ എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം മാറി തെറ്റി എന്നൊക്കെയാണ് അർത്ഥം. ശിർക്കിൽ നിന്ന് മാറിയവൻ, തൗഹീദിലേക്ക് സഞ്ചരിച്ചവൻ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അഥവാ തൗഹീദുള്ളവൻ, പൂർണമായ തൗഹീദുള്ളവൻ എന്നാണ് ഹനീഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. ആ ഹനീഫിയ, അതാണ് മില്ലത്തു ഇബ്രാഹിമിന്റെ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാർഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഹനീഫിയത്തുണ്ടായിരുന്നു, അഥവാ പൂർണമായ തൗഹീദ്, അഖീദയിൽ വിശ്വാസത്തിൽ ശിർക്കിന്റെ ലാഞ്ചന പോലും ഇല്ലാത്ത സംശുദ്ധമായ ആദർശം, അതാണ് ഹനീഫിയത്ത് എന്ന് പറഞ്ഞാൽ. തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ്, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഗുണം തൗഹീദായിരുന്നു, മുവഹ്ഹിദായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, തൗഹീദ് എന്ന പദത്തിൽ തന്നെ അതിന്റെ ഭാഷാർത്ഥത്തിൽ തന്നെ എല്ലാം ഉണ്ട്. പലപ്പോഴും തൗഹീദ് എന്ന് കേൾക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പുച്ഛമാണ്, അതെത്ര കേട്ട വിഷയമാണ്, നമ്മൾ മനസ്സിലാക്കിയ വിഷയമാണ്. ഞാൻ അല്ലാഹു അല്ലാത്ത ഒരാളും ദുആ ചെയ്യുന്നില്ല, എനിക്ക് തൗഹീദുണ്ട്, ഞാൻ മുവഹ്ഹിദാണ് എന്ന അമിതമായ ആത്മവിശ്വാസം നമ്മൾക്ക് ശരിയല്ല. എല്ലാ സമയത്തും ഓർമ്മപ്പെടുത്തേണ്ട, നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കേണ്ട, ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഏറ്റവും സുപ്രധാനമായ വിഷയമാണ് തൗഹീദ്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഏറ്റവും വലിയ ഗുണം. എല്ലാ പ്രവാചകന്മാരും ഈ സമുദായത്തിലേക്ക് കടന്നു വന്നത് ഈ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു തആല പ്രഖ്യാപിച്ചു, എന്തിനാണ് പ്രവാചകന്മാരയച്ചത്? പ്രവാചകന്മാരെ എല്ലാ സമുദായത്തിലേക്കും അല്ലാഹു അയച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി? അനിഅബുദുല്ലാഹ്, അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം. വജ്തനിബുത്താഗൂത്, അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന മറ്റു എല്ലാറ്റിനെയും വെടിയണം എന്ന കാര്യം പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് എല്ലാ പ്രവാചകന്മാരെയും അല്ലാഹു അയച്ചിട്ടുള്ളത്. എല്ലാ പ്രവാചകന്മാരെയും അയച്ചതിന്റെ ലക്ഷ്യം പറഞ്ഞു. അത്രമേൽ പ്രാധാന്യമുള്ള തൗഹീദ് എന്ന വിഷയം. തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? വഹദ യുവഹിദു തൗഹീദ് എന്ന് പറഞ്ഞാൽ, വഹദ എന്ന് പറഞ്ഞാൽ, തൗഹീദ് എന്ന് പറഞ്ഞാൽ ജഅലു ശൈഇ വാഹിദ, ഒരു കാര്യത്തെ ഒന്നിനെ ഒറ്റയാക്കുക, ഒന്നാക്കുക എന്നാണ് അർത്ഥം. അപ്പൊ അല്ലാഹു തആലയുടെ അല്ലാഹുവിന്റെ ഉലൂഹിയത്ത് إفراد الله تعالى في ألوهيته وربوبيته وأسمائه وصفاته ഇതാണ് തൗഹീദിന്റെ നിർവചനമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിനെ ഉലൂഹിയത്തിന്റെ വിഷയത്തിൽ ഏകനാക്കുക. ഉലൂഹിയത്തിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ തൗഹീദുൽ ഇബാദ, ഇബാദത്തായി ഇസ്ലാം പഠിപ്പിച്ച എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ അള്ളാഹുവിനെ ഏകനാക്കുക. മറ്റൊരു സൃഷ്ടിയിലേക്കും ഇബാദത്തിന്റെ ഒരു അംശം പോലും മാറി സഞ്ചരിക്കുന്ന അവസ്ഥയുണ്ടാകരുത്. എല്ലാം അള്ളാഹുവിന്, എല്ലാ ഇബാദത്തും അള്ളാഹുവിന്. എന്തൊക്കെ ഇബാദത്തുകളുണ്ടോ, നിസ്കാരം, ദുആ, നോമ്പ്, ഇങ്ങനെയുള്ള തവക്കുൽ, ഇങ്ങനെയുള്ള എല്ലാ ഇബാദത്തുകളും അള്ളാഹുവിന് മാത്രം, അള്ളാഹുവിന് മാത്രമേ അത് ചെയ്യാൻ പാടൂ. അള്ളാഹുവിനെ ആ വിഷയത്തിൽ ഏകനാക്കലാണ്. വറുബൂബിയതിഹി, അള്ളാഹുവിന്റെ, അള്ളാഹുവാണ് റബ്ബ് എന്ന കാര്യം, അള്ളാഹുവാണ് നമ്മളെ സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് നമ്മളെ പരിപാലിക്കുന്നത്, നമ്മൾക്ക് റിസ്ക് നൽകുന്നത്, ഇങ്ങനെ ഖാലിഖും മാലിക്കും മുദബ്ബിറും അള്ളാഹുവാണ്, അള്ളാഹു മാത്രമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കലാൻ. വഅസ്മാഇഹി വസിഫാതിഹി, അള്ളാഹുവിന്റെ ഉത്കൃഷ്ടമായ നാമങ്ങളുണ്ട്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന് മഹത്തരമായ നാമങ്ങളുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിന് വലിയ വലിയ ഉത്കൃഷ്ടമായ വിശേഷണങ്ങളുണ്ട്. അതിലെല്ലാം അള്ളാഹുവിനെ ഏകനാക്കുക. അള്ളാഹുവിനെ പോലെ പേരത്വൻ ആരുമില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുക. അള്ളാഹുവിന്റെ ഗുണവിശേഷണങ്ങളിൽ മറ്റാരെയും പങ്കുചേർക്കാതിരിക്കുക. ഇതാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ. ഈ തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കണം, എല്ലാ പ്രവാചകന്മാരെയും അള്ളാഹു സമുദായത്തിലേക്ക്, ഓരോ സമുദായത്തിലേക്കും അയച്ചിട്ടുള്ളത്, എല്ലാ പ്രവാചകന്മാരെയും. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമായി എടുത്തു പറഞ്ഞതും ഇത് തന്നെ. നോക്ക്, ഇനി വിശുദ്ധ ഖുർആനിൽ ആയത്തുകൾ എടുത്തു നോക്ക്. എല്ലാ ആയത്തിലും തൗഹീദിന്റെ ആശയമുണ്ട്. എല്ലാ ആയത്തും വിശുദ്ധ ഖുർആനിൽ 6000-ലധികമുള്ള എല്ലാ ആയത്തുകളിലും തൗഹീദ് ഉണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. തൗഹീദുമായി ബന്ധമുള്ള ആയത്തുകളാണ് വിശുദ്ധ ഖുർആനിലെ എല്ലാ ആയത്തുകളും. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞത് കാണാം, ഇന്ന കുല്ല ആയത്തിൻ ഫിൽ ഖുർആൻ ഫഹിയ മുതദമ്മിനതുൻ ലിത്തൗഹീദ്. വിശുദ്ധ ഖുർആനിലെ എല്ലാ ആയത്തുകളും തൗഹീദ് ഉൾക്കൊള്ളുന്നതാണ്. എല്ലാ ആയത്തിലും തൗഹീദ് ഉണ്ട്. ഷാഹിദത്തും ബി, ആ തൗഹീദിനെ സാക്ഷ്യപ്പെടുത്തുന്നതാണ്. അതുപോലെ തന്നെ ദാഇയതുൻ ഇലൈ, ആ തൗഹീദിലേക്ക് ക്ഷണിക്കുന്നതാണ്. എല്ലാ ആയത്തിനും തൗഹീദുമായി ബന്ധമുണ്ട്. ഏതായത്തെടുത്തോളി അതിനൊക്കെ തൗഹീദുമായി ബന്ധമുണ്ട്. ഖുർആനിൽ ആയത്തുകൾ, ഒരുപാട് ആയത്തുകൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ആയത്തുകളാണ്. അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ച്, അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ കുറിച്ച്, അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച്. ഇതെന്താണ്? അതിനാണ് തൗഹീദുൽ ഇൽമി എന്ന് പറയുക, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ അള്ളാഹു തൗഹീദിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന് പറയുന്ന ധാരാളക്കണക്കിന് ആയത്ത് വിശുദ്ധ ഖുർആനിലുണ്ട്. ഇതൊക്കെയാണ് അത്തൗഹീദു തലബി എന്ന് പറയുക. ഇങ്ങനെ അതുപോലെ തന്നെ തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതം കാത്തുസൂക്ഷിക്കുന്ന മുവഹിദുകളുടെ വിശേഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് നാളെ പരലോകത്ത് ലഭിക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. തൗഹീദിന്റെ നേർവിപരീതമായ ഷിർക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഷിർക്കിന്റെ അഹ്ലുകാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ തൗഹീദിന്റെ ആളുകൾക്ക് ദുനിയാവിലും പരലോകത്തും അള്ളാഹു നൽകുന്ന പ്രതിഫലത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഷിർക്ക് ചെയ്ത ആളുകൾക്ക് ദുനിയാവിൽ ലഭിച്ച ശിക്ഷയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പരലോകത്ത് ലഭിക്കുന്ന ശിക്ഷയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ വിശുദ്ധ ഖുർആനിലെ ഏതായത്ത് എടുത്തു നോക്കിയാലും തൗഹീദുമായി ഒരു ബന്ധമുണ്ടാകും. സ്വർഗത്തെ കുറിച്ച് പറഞ്ഞാൽ ആർക്കാണ് സ്വർഗമുള്ളത്? മുവഹിദുകൾക്കുള്ളതാണ് സ്വർഗം. നരകം ആർക്കുള്ളതാണ്? ശിർക്ക് ചെയ്യുന്ന ആളുകൾക്കുള്ളതാണ്. ഇങ്ങനെ നരകത്തെ കുറിച്ചും സ്വർഗത്തെ കുറിച്ചും പറയുന്ന ആയത്തുകളൊക്കെ തൗഹീദുമായി ബന്ധമുണ്ട്. സ്വർഗം ലഭിക്കുക അഹ്ലു തൗഹീദിന് മാത്രമാണ്. ഈ അർത്ഥത്തിൽ ആണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞത്, എല്ലാ വിശുദ്ധ ഖുർആൻ എല്ലാ ആയത്തും തൗഹീദ് ഉൾക്കൊള്ളുന്നതാണ്. അത്രമേൽ പ്രധാനപ്പെട്ട വിഷയമാണ് തൗഹീദ്, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല പറഞ്ഞു, ഖുൽ ബൽ മില്ലത ഇബ്രാഹിമ ഹനീഫ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറഞ്ഞെടുത്ത് ഹനീഫൻ എന്ന് പറഞ്ഞു. ഹനീഫ് എന്ന് പറഞ്ഞാൽ മുവഹ്ഹിദായിരുന്നു, തൗഹീദ് സ്ഥാപിച്ചവനായിരുന്നു. ഷിർക്കിൽ നിന്ന് വിട്ടു നിൽക്കുന്നവനായിരുന്നു. ആലു ഇമ്രാൻ സൂറത്തിൽ അല്ലാഹു പറഞ്ഞു, ഖുൽ സദഖല്ലാഹ് ഫത്തബിഊ മില്ലത ഇബ്രാഹിം ഹനീഫ വമാ കാന മിനൽ മുശ്രിക്കീൻ. എത്ര സന്ദർഭങ്ങളിലാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഹനീഫ, ഹനീഫ എന്ന നിലയിലുള്ള ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, അഥവാ തൗഹീദിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത മുവഹ്ഹിദായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ മില്ലത്ത് നിങ്ങൾ പിന്തുടരണം. വമാ കാന മിനൽ മുശ്രിക്കീൻ, അവിടെയും പറഞ്ഞ അല്ലാഹു അദ്ദേഹം ശിർക്ക് ചെയ്യുന്നവനായിരുന്നില്ല. ഇത് അല്ലാഹു വിശുദ്ധ ഖുർആനിലെ ആയത്ത് നിറക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ആവർത്തിച്ചുള്ള ഈ പറച്ചിൽ അത്രയും പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ടാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ഇത് ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളത്. സൂറത്തുൻ നിസാഇൽ അല്ലാഹു പറഞ്ഞു, വമൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിൻ വത്തബഅ മില്ലത ഇബ്രാഹിം ഹനീഫ വത്തഖദ അല്ലാഹു ഇബ്രാഹിം ഖലീല. ഇവിടെയും പറഞ്ഞു ഹനീഫ എന്നുള്ള പദം. ഇങ്ങനെ വിശുദ്ധ ഖുർആൻ അതുപോലെ തന്നെ സൂറത്തുൽ അൻആമിലും പറഞ്ഞു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാചകമായി, ഇന്നി വജ്ഹതു വജ്ഹിയ ലില്ലദി ഫതറസ് സമാവാതി വൽ അർള ഹനീഫ വമാ അന മിനൽ മുശ്രിക്കീൻ. വിശുദ്ധ ഖുർആനിൽ പല സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഹനീഫിയത്ത് എന്ന് പറയുന്ന ഗുണം, അഥവാ തൗഹീദിൽ ഉറച്ച മുവഹ്ഹിദായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഷിർക്കിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുന്ന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ സൂറത്തുൽ അൻആമിൽ തന്നെ അല്ലാഹു പറഞ്ഞു, ഖുൽ ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തി മുസ്തഖീം ദീനൻ ഖിയമൻ മില്ലത ഇബ്രാഹിം ഹനീഫ വമാ കാന മിനൽ മുശ്രിക്കീൻ. അവിടെയൊക്കെ ഷിർക്കിൽ ഷിർക്കുമായി അദ്ദേഹത്തിന് ബന്ധമില്ല, മുശ്രിക്കുമായി അവർക്ക് അദ്ദേഹത്തിന് ബന്ധമില്ല, അദ്ദേഹം മുശ്രിക്കായിരുന്നില്ല, ഹനീഫായിരുന്നു എന്ന് ഉണർത്തിയത് കാണാൻ സാധിക്കും. സൂറത്തുൻ നഹ്ലിൽ പറഞ്ഞു, ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ വലം യകു മിനൽ മുശ്രിക്കീൻ. ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലം ഒരു ഉമ്മത്തായിരുന്നു. ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ഇമാമൻ യുഖ്തദാ ബി, മാതൃകയാക്കാൻ പറ്റുന്ന ഒരു ഇമാമായിരുന്നു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മാതൃകാ നേതാവായിരുന്നു. എല്ലാത്തിനും എല്ലാറ്റിനും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൽ മാതൃകയുണ്ട്. അതിൽ പ്രധാനപ്പെട്ട വിഷയമാണ് തൗഹീദിന്റെ വിഷയം. തൗഹീദിന്റെ വിഷയത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത കണിശമായ ആദർശം പുലർത്തിയ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. ഇന്ന ഇബ്രാഹിം കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി, അള്ളാഹുവിനോട് ഭക്തിയുള്ള ആളായിരുന്നു. അതുപോലെ തന്നെ ഹനീഫ, മുവഹ്ഹിദായിരുന്നു. തൗഹീദിൽ നിന്ന് ഷിർക്കിൽ നിന്ന് തൗഹീദിലേക്ക് മാറിയവൻ, തൗഹീദ് നടപ്പിലാക്കിയവൻ, ഷിർക്കിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കുന്നവൻ, ഇതൊക്കെയാണ് ഹനീഫ് എന്ന് പറഞ്ഞാൽ. റുജുമാനസൻ എന്ന് പറഞ്ഞാൽ തിരിയാതെ പോകരുത് സഹോദരങ്ങളെ. ഹനീഫ് എന്ന് പറഞ്ഞാൽ മുവഹ്ഹിദായിരുന്നു എന്ന് നമ്മുടെ മനസ്സിലേക്ക് വരണം. അള്ളാഹുവിലേക്ക് തിരിഞ്ഞവൻ, മറ്റു ആരാധ്യന്മാരിൽ നിന്നൊക്കെ അവന്റെ ഹൃദയം മാറി അള്ളാഹു എന്നുള്ള മഅബൂദനെ മാത്രം സ്ഥാപിച്ച്, തൗഹീദിനെ സ്ഥാപിച്ച്, ഷിർക്കിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിന്ന് ആ തൗഹീദിൽ ഉറച്ചു നിൽക്കുന്നവൻ, അതാണ് ഹനീഫൻ എന്ന് പറഞ്ഞാൽ. അത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നിരവധി സന്ദർഭങ്ങളിൽ പറഞ്ഞു, വലം യകു മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം മുശ്രിക്കുടെ കൂട്ടത്തിലായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോ ഈ പറഞ്ഞിട്ടുള്ള ആയത്തുകളൊക്കെ എന്തിന്റെ പ്രാധാന്യമാണ് അറിയിക്കുന്നത്? ഹനീഫിയത്തിന്റെ പ്രാധാന്യമാണ് അറിയിക്കുന്നത്, അഥവാ തൗഹീദിന്റെ പ്രാധാന്യമാണ് അറിയിക്കുന്നത്. മില്ലത്തു ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്ത് പിന്തുടരാനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിച്ചത്. ആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്ത് പിന്തുടരാനാണ് നമ്മളും കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, ഇന്നി ഉർസിൽതു ബിഹനീഫിയത്തിൻ സംഹ, ഞാൻ കൊണ്ടുവന്ന ദീനുണ്ടല്ലോ അത് ഹനീഫിയത്തുൻ സംഹയാണ്, അഥവാ വിശ്വാസത്തിൽ ഷിർക്ക് കലരാത്ത ഒരു വിശ്വാസമുള്ള ദീൻ. സംഹ, വിട്ടുവീഴ്ചയുള്ള സ്വഭാവ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ദീൻ, അതുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്, അതാണ് ഇസ്ലാം. സ്വഭാവ അഖ്ലാഖിന്റെ വിഷയത്തിൽ ഉത്കൃഷ്ടമായ സ്വഭാവങ്ങളുമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. ഹനീഫിയത്തിന്റെ വിശ്വാസ കാര്യങ്ങളിൽ ഷിർക്കുമായി യാതൊരു ബന്ധവുമില്ലാത്ത സംശുദ്ധമായ വിശ്വാസ സംഹിതയുമായി ഞാൻ നിയോഗിക്കപ്പെട്ടു എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. റസൂലിനോട് ഒരിക്കൽ ചോദിച്ചു, അയ്യുൽ അദിയാനി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദീൻ ഏതാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, അൽ ഹനീഫിയത്തു സംഹ, ഹനീഫിയത്ത് എന്ന് പറഞ്ഞാൽ ഷിർക്കില്ലാത്ത ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുവന്ന മാർഗം. അസ്സംഹ അഖ്ലാഖിന്റെ വിഷയത്തിൽ, സ്വഭാവ ഗുണങ്ങളുടെ വിഷയത്തിൽ വിശാലതയുള്ള ആ ദീൻ, അതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും ഉത്കൃഷ്ടമായ, ഏറ്റവും ഉന്നതമായ ആ വിശേഷണത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് പുലർത്തേണ്ട, പിന്തുടരേണ്ട ആളുകളാണ് വിശ്വാസികളായ നമ്മൾ. തൗഹീദിൽ ഉറച്ച ഒരു ജീവിതം, നമ്മുടെ വിശ്വാസത്തിൽ തൗഹീദ് ഉണ്ടായിരിക്കണം. അതിൽ ഷിർക്കിന്റെ യാതൊരു കലർപ്പും കടന്നുകൂടാൻ പാടില്ല. നമ്മുടെ വാചകങ്ങളിൽ, നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ തൗഹീദില്ലാത്ത ഷിർക്കിന്റെ ഒരു വാചകം, ഒരു പ്രവർത്തനം നമ്മളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. ആ രൂപത്തിൽ ഒരു ഉറച്ച മുവഹിദായി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. الحمد لله وحده والصلاة والسلام على من لا نبي بعده. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷണമാണ് അദ്ദേഹം ഹനീഫായിരുന്നു എന്നുള്ള കാര്യം, അഥവാ തൗഹീദിന്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, തൗഹീദ് എന്ന് പറയുന്ന വാക്ക് ധാരാളമായി കേട്ടവരാണ് നമ്മൾ. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഞാൻ എത്രയോ കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന ധാരണയിലാണ് പലപ്പോഴും നമ്മളൊക്കെയുള്ളത്. പക്ഷെ തൗഹീദിനോട് നമ്മൾക്കുള്ള ചില ബാധ്യതകളുണ്ട്. പണ്ഡിതന്മാരത് വിശദീകരിച്ചത് കാണാം. നമ്മൾ മുവഹിദുകളാണ് എന്ന് അഭിമാനത്തോടുകൂടി പറയുന്നവരാണ്, പറയേണ്ടവരാണ്. എന്നാൽ തൗഹീദിനോടുള്ള നമ്മുടെ ബാധ്യതകൾ എത്രയാണ് എന്ന് മനസ്സിലാക്കി ആ ബാധ്യതകളൊക്കെ നിർവഹിച്ച ഒരു മുവഹിദാണോ ഞാൻ എന്നുള്ളത് ഞാനും നിങ്ങളും പരിശോധിക്കണം. പണ്ഡിതന്മാരത് പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ കിതാബു തൗഹീദിന്റെ ഷറഹിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഫഇന്നൽ മുഅ്മിന യംബഗി ഫി തൗഹീദി ഉമൂർ. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം യംബഗി ലഹു ഫി തൗഹീദി ഉമൂർ ചില കാര്യങ്ങൾ, ആറ് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. തൗഹീദിന്റെ വിഷയത്തിൽ വിശ്വാസികൾ ആറ് കാര്യങ്ങളും അവൻ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളാണ്. തൗഹീദിനോട് നമ്മൾക്കുള്ള ബാധ്യത ആറ് കാര്യങ്ങളാണ്. എന്നിട്ട് അദ്ദേഹം അതിൽ ഒന്നാമതായി പറയുന്നത് അൻ യുഹിബ്ബ തൗഹീദ വഅഹ്ലഹു. ഒന്നാമത്തെ കാര്യം, നമുക്ക് തൗഹീദിനോട് ഇഷ്ടമുണ്ടായിരിക്കണം, തൗഹീദിലുള്ള ആളുകളോട് ഇഷ്ടമുണ്ടായിരിക്കണം. മുവഹീദിനോടുള്ള ഇഷ്ടവും തൗഹീദിനോടുള്ള ഇഷ്ടവും, ആ തൗഹീദിനോടുള്ള ഇഷ്ടം. ചില ആളുകൾക്ക് തൗഹീദുള്ള ആളുകൾക്ക് തന്നെ തൗഹീദ് എന്ന് കേൾക്കുമ്പോൾ ഒരു ആ വിഷയം കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയും. ഇല്ല, സ്വർഗോ നരകോ പ്രവാചക ചരിത്രോ അതൊക്കെയാണെങ്കിൽ ഞാൻ വരാന്ന് പറയും, എന്തെങ്കിലും ക്ലാസ്സിന് ക്ഷണിച്ചാൽ. സഹോദരങ്ങളുടെ, നമ്മുടെ മനസ്സിൽ നിറയെ ഏറ്റവും സ്ഥാനമുള്ള വിഷയം, ഏറ്റവും സുപ്രധാനമായ വിഷയം തൗഹീദായിരിക്കണം. തൗഹീദിനെ നമ്മൾ അങ്ങേയറ്റം സ്നേഹിക്കണം. കാരണം അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്നത് ശാശ്വതമായ നരകമാണ്. അതുകൊണ്ട് തൗഹീദിനെ നമ്മൾക്ക് സ്നേഹിക്കാൻ സാധിക്കണം, തൗഹീദിന്റെ അഹ്ലുകാരെയും നമുക്ക് സ്നേഹിക്കാൻ സാധിക്കണം. ഒരു തൗഹീദുള്ള ഒരു വ്യക്തി, അയാൾ എന്ത് തന്നെ തിന്മ ചെയ്തിട്ടുണ്ടെങ്കിലും അയാളെ നമ്മൾ പാടെ വെറുക്കാൻ പാടില്ല. അയാൾക്ക് തൗഹീദുണ്ട് എന്നുള്ള ഗുണം അത് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നു മറ്റുള്ളവരിൽ നിന്ന്. അദ്ദേഹത്തിന് ആ ഒരു പ്രത്യേകതയുണ്ട്. അയാൾ എത്ര വലിയ തിന്മ ചെയ്യുന്നുണ്ടെങ്കിലും അയാളുടെ വിശ്വാസത്തിൽ അയാൾക്ക് ശിർക്കില്ല. അയാൾ മുവഹീദാണോ, അയാൾക്കൊരു പ്രത്യേകതയുണ്ട്. ആ തൗഹീദ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ആ ഒരു സ്നേഹം നമ്മൾ അദ്ദേഹത്തിന് വകവെച്ചു കൊടുക്കുക തന്നെ വേണം. മറ്റു എന്ത് തിന്മകൾ അയാൾ സംഭവിക്കുന്നുണ്ടെങ്കിലും അതാണ് തൗഹീദിന്റെ അഹ്ലുകാരെ സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ. ചില ആളുകളുണ്ടാവും, പല തെറ്റുകളും അവർ സംഭവിക്കും, പക്ഷെ തൗഹീദിൽ അവർ ഉറച്ച നിലപാടായിരിക്കും. അള്ളാഹു അല്ലാത്തവരോട് ഒരു ദുആ ചെയ്യുകയില്ല. ഒരു മഖ്ബറയുടെയും ഒരു ജാറത്തിന്റെയും പരിസരത്ത് അവർ ഒരു ഇബാദത്തിനു വേണ്ടി അവർ പുറപ്പെടുകയില്ല. അള്ളാഹുവിനെയല്ലാതെ അവർ വിളിച്ചു തേടുകയില്ല. അവർക്ക് എത്ര തന്നെ പ്രയാസമുണ്ടായാലും, അവർ രോഗിയായാലും, അവർ കടം കൊണ്ട് പ്രയാസപ്പെട്ടാലും, എത്ര തന്നെ വിപത്തുകൾ അവരെ ബാധിച്ചാലും, അവരുടെ വിളി അള്ളാഹുവിലേക്ക് പോവുകയുള്ളൂ. അവരുടെ പ്രാർത്ഥനകളും സങ്കടങ്ങളും പ്രയാസങ്ങളും അള്ളാഹുവിലേക്ക് തിരിച്ചുവിടൂ. മറ്റു സൃഷ്ടികളിലേക്ക്, നബിമാരിലേക്ക്, ശേഖന്മാരിലേക്ക്, ഔലിയാക്കന്മാരിലേക്ക് അവരുടെ വിളി പോവുകയില്ല. അവർ അതിൽ ഉറച്ച ആദർശമുള്ള ആളുകളായിരിക്കും, അവർ വേറെ എന്ത് തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും. അതുകൊണ്ട് അവർ മുവഹിദാണ്. ആ ഒരു മുവഹിദാണെന്നുള്ള സ്നേഹം നമ്മൾ വകവെച്ചു കൊടുക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, തൗഹീദിനോടുള്ള നമ്മുടെ ബാധ്യത, ഷെയ്ഖ് പറയുകയാണ്, തൗഹീദിനെ മൊത്തമായും വിശദമായും നമ്മൾ പഠിക്കണം. തൗഹീദ് നമ്മൾ പഠിക്കണം. നമ്മൾ തൗഹീദ് മൊത്തത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടാകും, പക്ഷെ തൗഹീദിന്റെ വിശദാംശങ്ങൾ, വിശുദ്ധ ഖുർആനിലെ തൗഹീദുമായി ബന്ധപ്പെട്ടു വന്നിട്ടുള്ള ആയച്ചുകൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകളൊക്കെ പഠിച്ച് തൗഹീദിനെ കുറിച്ചുള്ള ഒരു ഗഹനമായ പഠനം നമ്മളിൽ ഉണ്ടാകണം. പലതും നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. ചില ആളുകൾക്ക് ചരിത്രമൊക്കെ ധാരാളം അറിയും, ചരിത്ര സംഭവങ്ങൾ, അതിന്റെ ഡേറ്റും കാര്യങ്ങളും ഇസ്ലാമിക ചരിത്രം തന്നെ ആയിരിക്കും, പക്ഷെ തൗഹീദിന്റെ ഒരു ആയത്ത് പോലെ അയാൾക്ക് ഹിഫ്ദ് ഉണ്ടാകൂല. സഹോദരങ്ങളെ, തൗഹീദ് നമ്മൾ കൃത്യമായി വിശദമായും മൊത്തത്തിലും പഠിക്കണം. അതാണ് രണ്ടാമത്തെ ബാധ്യത. അതിനുള്ള സംവിധാനങ്ങൾ നിരവധിയാണ്. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ, താല്പര്യപ്പെട്ടാൽ ഇന്ന് നിരവധി സൗകര്യങ്ങളുണ്ട്. തൗഹീദ് പഠിപ്പിക്കപ്പെടുന്ന ദർസുകൾ ധാരാളമുണ്ട്, മലയാളത്തിൽ തന്നെയുണ്ട്, മറ്റു ഭാഷകളിലുമുണ്ട്. അതിനുള്ള സംവിധാനങ്ങളും സദസ്സുകളുമുണ്ട്, നമ്മൾ പഠിക്കണം. തൗഹീദ് പഠിക്കാൻ പലപ്പോഴും പല ആളുകൾക്കും താല്പര്യം കുറവാണ്. മറ്റു ഏത് വിഷയത്തിന്റെ സദസ്സിലും ആളുകൾ ഉണ്ടാകും, അത് കേൾക്കുമ്പോൾ മൊത്തത്തിലൊരു ഹരമാണ്. പക്ഷെ തൗഹീദ് പഠിക്കാൻ താല്പര്യം ഉണ്ടാകില്ല. സഹോദരങ്ങളെ, തൗഹീദ് പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു ആസ്വാദനം നമ്മൾക്ക് അനുഭവിക്കാൻ സാധിച്ചാൽ മറ്റു വിഷയങ്ങളൊക്കെ അതിന്റെ പിന്നാലെ നമ്മൾക്ക് അതിനേക്കാൾ ശക്തമായ രൂപത്തിൽ ആസ്വദിക്കാൻ സാധിക്കും. തൗഹീദ് നമ്മൾ പഠിക്കണം, രണ്ടാമത്തെ കാര്യം അതാണ്. മൂന്നാമത്തെ കാര്യം ഷെയ്ഖ് പറയുന്നത്, അൻ യുഹഖിഖ തൗഹീദ്, തൗഹീദിനെ യാഥാർത്ഥ്യമാക്കണം. അതിനെ നേരാവണ്ണം നമ്മുടെ വിശ്വാസത്തിലും പ്രവർത്തനത്തിലും വാക്കിലും നമുക്കതിനെ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കണം. തൗഹീദിനെ കുറിച്ച് മനസ്സിലാക്കി, അതിനെക്കുറിച്ച് പഠിച്ചു, പക്ഷെ അവന്റെ ജീവിതത്തിൽ തൗഹീദ് ഇല്ലെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. അവന്റെ ഹൃദയത്തിൽ തൗഹീദ്, ഉറച്ച തൗഹീദ് ഉണ്ടാകണം. അവന്റെ വാക്കുകളിൽ തൗഹീദ് ഉണ്ടാകണം. അവന്റെ പ്രവർത്തനങ്ങളിൽ തൗഹീദ് ഉണ്ടായിരിക്കണം. ശിർക്ക് കലർന്നു വരാൻ പാടില്ല. തൗഹീദിനെ അവൻ സാക്ഷാത്കരിക്കണം, അതിനെ അവൻ യാഥാർത്ഥ്യമാക്കണം. അതാണ് അനി യുഹഖിഖ തൗഹീദ് എന്ന് പറയുന്നത്. നാലാമത്തെ കാര്യം, യഹ്ദറ മിമ്മ യൻഖുദുഹു ഔ യൻഖിസുഹു. ആ തൗഹീദിനെ പൊളിച്ചു കളയുന്ന പലതുമുണ്ട്, ആ തൗഹീദിന് ഭംഗം വരുത്തുന്ന പല കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് സൂക്ഷ്മത പാലിക്കണം, ജാഗ്രത പാലിക്കണം. നമ്മളെ തൗഹീദിനെ പൊളിച്ചു കളയുന്ന, അതിനെ പാടെ പൊളിച്ചു കളയുന്നതുണ്ട്, അതിന് പല രൂപത്തിൽ പരിക്കേൽപ്പിക്കുന്നതുമായ കാര്യങ്ങൾ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ശിർക്ക്. അതുകൊണ്ട് തന്നെ ശിർക്കിന്റെ വിവിധ മുഖങ്ങൾ, ശിർക്കിന്റെ വകഭേദങ്ങൾ നമ്മൾ പഠിക്കണം. അത് തൗഹീദിനെ പൊളിച്ചു കളയുന്ന കാര്യങ്ങളാണ്. ആ തൗഹീദിന്റെ നവാഖിലുകളെ കുറിച്ച് നമ്മൾ ജാഗ്രത പാലിക്കണം. എന്തൊക്കെ ചെയ്താൽ, എന്തൊക്കെ വിശ്വസിച്ചാൽ, എന്തൊക്കെ പറഞ്ഞാൽ എന്റെ തൗഹീദിന് ഭംഗമേൽക്കും എന്നുള്ളത് നമ്മൾ പഠിച്ചു മനസ്സിലാക്കി സൂക്ഷ്മത പാലിക്കണം. അതിന്റെ അടുത്തേക്ക് പോകാൻ പാടില്ല. ഇത് തൗഹീദിനോടുള്ള നമ്മുടെ ബാധ്യതയാണ്. അഞ്ചാമത്തെ കാര്യം, അനിയ ദുഅയിലൈ, അതിലേക്ക് ദഅവത്ത് നടത്തണം. നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയ ഏറ്റവും വലിയ സത്യം, അഅളമു മാ അമറ അല്ലാഹു ബിഹി അത്തൗഹീദ്, അല്ലാഹു കൽപ്പിച്ച ഏറ്റവും ഉന്നതമായ കാര്യം തൗഹീദാണ്. വഅഅളമു മാ നഹ അൻഹു അശ്ശിർക്ക്, അല്ലാഹു വിരോധിച്ച ഏറ്റവും ഗൗരവപ്പെട്ട തിന്മ തൗഹീദിന്റെ വിപരീതമായ ശിർക്കാണ്. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ മാത്രം അത് ഉൾക്കൊണ്ടാ പോരെ, നമ്മുടെ കുടുംബക്കാരത് പഠിപ്പിക്കണം. നമ്മുടെ വീട്ടിൽ ഉമ്മ ഉപ്പ തൗഹീദ് ലഭിക്കാത്തവരുണ്ടെങ്കിൽ, നമ്മൾക്ക് അവരോട് സ്നേഹമുണ്ടെങ്കിൽ, ആ സ്നേഹം സത്യസന്ധമാണെങ്കിൽ നമ്മൾ അവർക്കത് പറഞ്ഞു കൊടുക്കണം. കാരണം അവർ തൗഹീദ് ഇല്ലാതെ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് നഷ്ടപ്പെടുന്നത് ശാശ്വതമായ പരലോക ജീവിതമാണ്. അതുകൊണ്ട് തൗഹീദിലേക്ക് ദഅവ നടത്തണം. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് ആ ദഅവത്ത് തുടങ്ങി നമ്മുടെ വീട്ടിൽ നിന്നാണ്. നമ്മൾ വലിയ പ്രഭാഷകനോ വലിയ പണ്ഡിതനോ വലിയ ഖതീബോ ഇമാമോ ആകേണ്ട ആവശ്യമില്ല. തൗഹീദ് ദഅവ നടത്താൻ നമ്മൾ തൗഹീദ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങാം, കുടുംബത്തിൽ നിന്ന് തുടങ്ങാം, അയൽവാസികളിൽ നിന്ന് തുടങ്ങാം, നമ്മുടെ കൂട്ടുകാരികളിൽ സുഹൃത്തുക്കളിൽ നിന്ന് തുടങ്ങാൻ സാധിക്കും. അഞ്ച് ആറാമത്തെ കാര്യം ഷെയ്ഖ് പറയുന്നു, അൻ യസ്ബിർ അലാ ദാലിക്, ക്ഷമയുണ്ടാകണം ആ വിഷയത്തിൽ. തൗഹീദ് പറയാൻ ക്ഷമ വേണ്ടി വരും. നമ്മൾ പറഞ്ഞു കൊടുത്താൽ ഒന്ന് ആദ്യ സമയത്ത് തന്നെ സ്വീകരിച്ചു കൊള്ളണമെന്നില്ല, ആവർത്തിച്ചു പറയേണ്ടി വരും. ആവർത്തിച്ചു പറയാൻ ക്ഷമ വേണം. അപ്പൊ ആ അർത്ഥത്തിൽ ക്ഷമ വേണം. അതുപോലെ തന്നെ പറയുമ്പോൾ പ്രതികരണം വ്യത്യസ്തമായിരിക്കും. വാചികമായി ചെറി വിളിക്കുന്ന ആളുകൾ, ദേഷ്യപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടാകും, അവിടെ ക്ഷമിക്കാൻ സാധിക്കണം. ചിലപ്പോൾ ശാരീരികമായി പീഡനങ്ങൾ വരെ അനുഭവിക്കാൻ സാധ്യതയുണ്ട്, പ്രവാചകന്മാർ അനുഭവിച്ചതുപോലെ. അവിടെ ക്ഷമിക്കാൻ സാധിക്കും. തൗഹീദിന്റെ ദഅവത്തിൽ ക്ഷമിക്കാൻ സാധിക്കണം. ഇത് തൗഹീദിനോടുള്ള ബാധ്യത, ആറാമത്തെ കാര്യം. സഹോദരങ്ങളിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്, ഈ ആറ് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മൾ തൗഹീദുള്ളവരാണ് എന്ന് പറയുമ്പോൾ തന്നെ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ആലോചിച്ചു നോക്ക്. തൗഹീദ്, ആ തൗഹീദിനെ നമുക്ക് എത്രത്തോളം സ്നേഹിക്കാൻ സാധിച്ചിട്ടുണ്ട്? തൗഹീദുള്ള ആളുകളെ നമ്മൾക്ക് എത്രത്തോളം സ്നേഹിക്കാൻ സാധിച്ചിട്ടുണ്ട്? അതുപോലെ തന്നെ ആ തൗഹീദിന്റെ പഠനം, ആ തൗഹീദ് യാഥാർത്ഥ്യമാക്കുന്ന വിഷയത്തിൽ, ആ തൗഹീദിനെതിരായിട്ടുള്ള കാര്യങ്ങൾ, അതിന് ഭംഗം വരുത്തുന്ന കാര്യത്തിലുള്ള സൂക്ഷ്മത, ആ തൗഹീദിലേക്കുള്ള ദഅവ, അതിന്റെ പേരിൽ ക്ഷമിക്കുക. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എത്രത്തോളം ജീവിതത്തിൽ പകർത്തുന്നുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്, ആത്മവിചാരണ നടത്തേണ്ടതുണ്ട്, പരിശോധന നടത്തേണ്ടതുണ്ട്. അല്ലാഹു തആല ഒരു പരിപൂർണ മുവഹ്ഹിദായി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖിന് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തൗഹീദിനെ കുറിച്ച് ധാരാളമായി പഠിച്ചു, അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ച് അതിന്റെ പൂർത്തീകരണം എല്ലാ അർത്ഥത്തിലും നമ്മളാൽ സാധിക്കുന്ന നടപ്പിലാക്കി, അതിന്റെ പേരിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ സഹിച്ചും ക്ഷമിച്ചും നാളെ പരലോകത്ത് വലിയ വൻ നേട്ടമുണ്ടാക്കുന്ന മുവഹ്ഹിദുകളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.